ഞാൻ തന്നെ പള്ളിയിൽ പോയിക്കോളുന്നുണ്ടോ? എല്ലാ ദിവസവും എല്ലാ നേരവും പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ തന്നെ നടക്കാത്ത പണിയാണെന്ന് അന്ന് തന്നെ പറഞ്ഞത്. അന്ന് തന്നെ പറഞ്ഞിരിക്കണേ. ആ നമ്മൾ പറയണ്ട, നമ്മൾ പറയുന്ന നടക്കും പറയും, ചെയ്യൂല. നമ്മുടെ നമ്മുടെ മതൊക്കെ അങ്ങനെ എല്ലാം പറയും, ഒന്നും ചെയ്യില്ല. അഞ്ചാക്കാരം വേണം, പ്രധാന മനുഷ്യനാണ്. നിങ്ങളെന്താ ചെയ്യാ, നമുക്ക് നടക്കൂല, വേറെ പണികളൊക്കെ ഇല്ലേ. എല്ലാ ആരോടും ചോദിച്ചാലും നമ്മൾക്ക് ഇപ്പൊ ഒത്തിരി കിട്ടാ, ഒത്തിരി കിട്ടാൻ ഒരാളെ കാണാനില്ല. അഥവാ ഒരാൾ ചെയ്യണമെന്ന് ഈ പൈസ കൊടുക്കുമ്പോൾ വിചാരിക്കും. അല്ലാതെ അഞ്ചു നേരം കൃത്യമായിട്ട് കേൾക്കാൻ ഒരാളെ ഈ ഭൂമത്ത് കാണാനില്ല. അപ്പൊ നടക്കാത്ത പല ദിവസം പള്ളിയിൽ പോവാൻ തന്നെ നടക്കാത്ത കാര്യമാണെന്ന് എവിടെ പറഞ്ഞു? എവിടെ പറഞ്ഞു? 9:22 22-ാമത്തെ ആറ്റിൽ അല്ല പറഞ്ഞതാ. ഓടി വരാന്നുള്ളത് നടക്കാത്ത കാര്യമാണ്, പ്രായോഗികയല്ല. എല്ലാവരും കൂടി അങ്ങോട്ട് പോവാ. എവിടേക്ക്? അവിടെ നെറ്റിയ അവിടുത്തെ ഇമാമനും, അവിടെ ഇവിടെ പഠിപ്പിക്കുന്നതാണ് നെറ്റിയാണ്, അവിടുത്തെ ഗുരുനാഥൻ നെറ്റിയാണ്. ആ നെറ്റിന്റെ നെറ്റി എവിടെ ഇരിക്കുന്നത്? മദീനത്തെ പള്ളിയിലാ. അപ്പൊ എല്ലാവരും കൂടി മദീനത്തെ പള്ളിയിലേക്ക് നെറ്റിന്റെ അടുത്തേക്ക് പഠിക്കാനോ നിസ്കരിക്കാനോ പോവാനും നടക്കാത്ത കാര്യമാണെന്ന് അള്ള പറഞ്ഞതാ. നടക്കൂല, പ്രായോഗികല്ല. അതുകൊണ്ട് ഓരോ വിഭാഗത്തിൽ നിന്നും ഓരോ ചെറു ചെറു സംഘങ്ങൾ പോയിക്കോട്ടെ. എന്തിന് നിസ്കരിക്കാനല്ല, എന്തിനാണ് പോണത്? നിസ്കരിക്കും മതപരമായ വിഷയം പഠിക്കാൻ വേണ്ടിയിട്ട്. മതപരമായ വിഷയം നെറ്റിയിൽ നിന്ന് മതമേതാ ഖുർആൻ മുസ്ലിമല്ല, അവിടുത്തെ നെറ്റി പഠിപ്പിക്കുന്ന മതമല്ല ഖുർആനാ. ആ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നെറ്റിയോടെ കാത്തിരിക്കുന്നു. അതിന് എല്ലാ ഓരോ ജനവിഭാഗത്തിൽ നിന്നും ചെറിയ ചെറിയ ഓരോ സംഘങ്ങൾ പോയിട്ട് പഠിച്ച് വന്നിട്ട് അവര് മറ്റവർക്ക് പറഞ്ഞു കൊടുക്കട്ടെ എന്നാണ് അതിന്റെ ചുരുക്കം. ഇങ്ങനെയാണ് ആയത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞപ്പോൾ തഫ്സീറിലൊന്നും അങ്ങനല്ല, പരിഭാഷയിലൊന്നും അങ്ങനല്ല. എങ്ങനെ എല്ലാ ഓരോ ജനവിഭാഗത്തിൽ നിന്നും ചെറിയ ചെറിയ സംഘങ്ങളെ യുദ്ധത്തിന് പോകാവുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് നോണ എഴുതിയിരിക്കണം. സാകല ഏതാണ്ട് എല്ലാ തഫ്സീറിലും ഏതാണ്ട് എല്ലാ പരിഭാഷയിലും യുദ്ധത്തിന് പോകുമ്പോൾ ചെറിയ ചെറിയ സംഘങ്ങളെ പോകാവുള്ളൂ എന്നാ. സകലം തീരണം, കേട്ടും ശത്രുക്കൾ പെട്ടുകൊണ്ട് തീരണം. യുദ്ധത്തിന് പോകുമ്പോ മറുത രോഗികൾ ബലഹീനരായ ആൾക്കാർ ഇവർക്കല്ലാതെ മറ്റുള്ളവർക്കൊന്നും യുദ്ധത്തിന് പോകേണ്ട സന്ദർഭം വന്നാൽ അതിൽ നിന്ന് അനുവാദം കൊടുക്കാൻ പാടില്ല, പിന്മാറാൻ പാടില്ല. സാധുക്കളോ രോഗികളോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്മാറിക്കോട്ടെ, അല്ലാത്തവരൊക്കെ യുദ്ധത്തിന് പോകണം എന്ന് നിർബന്ധിച്ച് പോകാത്തവർക്ക് കഠിന താക്കീതം ചെയ്ത നിങ്ങൾ അള്ളാഹുവിന്റെ അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഭയാനകമായ ശിക്ഷ നിങ്ങൾ കാത്തിരുന്നോളം നിങ്ങൾ യുദ്ധത്തിന് പോയിട്ടില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ ആ അധ്യായത്തിന്റെ നടുക്ക ഒരു വ്യാഖ്യാനം. യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾ കുറേശ്ശെ ആൾക്കാർ പോയാൽ മതി എന്ന് അള്ള പറഞ്ഞിരിക്കണേ എന്നുള്ള നുണ ഇവർ എഴുതിണ്ടാക്കിയപ്പോൾ ആരാ? ഏതായാലും ഇത് ശുദ്ധ നുണയണേ. ഈ ആദ്യം ഞാൻ അർത്ഥം പറയാൻ പാടില്ല. ഇത് വെല്ലിന്റെ അടുത്തേക്ക് മതം പഠിക്കാൻ പോകുന്നതിനെ സംബന്ധിച്ചാണ്. അപ്പൊ പോലും നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. നിസ്കാരൊക്കെ വീട്ടിൽ നിന്ന് എന്നെ വീട്ടിൽ നിന്ന് കഴിക്കാം. ഞാൻ ഇവരൊക്കെ പോയ ദേശം ഞാൻ ആയിഷാന്റെ വീട്ടിൽ പോയിട്ടാണ് നസ്കരിക്കുന്നത്. ഉമ്മുസലമാന്റെ വീട്ടിലും അവരോ അവരുടെ വീട്ടിൽ പൊട്ടും. അത്രയെങ്കിലും ഒന്ന് കൂട്ടായിട്ട് നിൽക്കാന്ന് എന്ത് വിചാരിച്ചിരുന്നില്ല. അവര് വന്നിട്ട് മതം പഠിച്ചു പോയിക്കോട്ടെ എന്ന് അള്ള പറയണത്. ആ മതം പഠിക്കാൻ വരാൻ പോലും ഒരു ദിവസം എല്ലാവരും കൂടി വരാൻ തന്നെ നടക്കൂല. പിന്നെ നിസ്കരിക്കാനായിട്ട് വരാന്നുള്ളത് അത് തീരെ പ്രായോഗികല്ല. അത് ഓരോരുത്തരും വീട്ടിൽ നിൽക്കിച്ചോടാം. ഇങ്ങനെയാണ് ഇതിന്റെ അർത്ഥം എന്ന് ഞാൻ ആയത്തിന് അർത്ഥം പറഞ്ഞപ്പോ എല്ലാവരും വലിയ പ്രക്ഷോഭം ബഹളമൊക്കെ ഉണ്ടാക്കി ചോദ്യം സംശയമൊക്കെ ചോദിച്ചു. ഇപ്പൊ ദാ കഴിഞ്ഞ ഏപ്രിലൊക്കെ മന്മനാറിൽ വരണ്ട് ജിഹാദിന്റെ ഫലണ്ട്, ജിഹാദിന്റെ ഫലണ്ട് അതില്ലാന്ന് വിചാരിച്ചൂടാ. കഴിഞ്ഞ ലക്കം ഏപ്രിലൊക്കെ മന്മനാറിൽ ബോക്സിട്ട് കൊടുത്തിരിക്കണം. എന്താ ബോക്സിന് പറഞ്ഞത്? എന്ന് പറഞ്ഞ ആയത്തിന്റെ അർത്ഥം ഞാൻ എന്റെ പരിഭാഷ എന്റെ ബുക്കിൽ ഞാൻ പരിഭാഷപ്പെടുത്തിയപ്പോൾ പറഞ്ഞ അതേ അർത്ഥങ്ങൾ എഴുതിയിട്ട് സുന്ദരന്മാരായിരിക്കണം. അവർ യാതൊരു നുണ പറഞ്ഞില്ലോട്ടോ, നുണ പറഞ്ഞത് കൂടെ അത് എഴുതിയത് നല്ലതാണ്, തൗബാ ചെയ്തല്ലോ. യുദ്ധത്തിന് പോണതിനെ പറ്റി പറഞ്ഞ ആയത്താണെന്ന് ഇക്കാലം വരെ പറഞ്ഞിരുന്ന അൽമനാറും അതുപോലുള്ള പത്രങ്ങളും അതുപോലുള്ള പ്രസിദ്ധീകരണം ഖുർആൻ പരിഭാഷയും തഫ്സീറുകളൊക്കെ ഇതുവരെ യുദ്ധത്തെപ്പറ്റി അറിഞ്ഞ ആയത്താണെന്ന് പറഞ്ഞിരുന്ന അവർ അത് ശുദ്ധ നുണയാണ്, അത് യുദ്ധത്തെപ്പറ്റി പറഞ്ഞതല്ല, നെറ്റിന്റെ അടുത്ത് പോയിട്ട് മതം പഠിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞ ആയത്താണെന്ന് പറഞ്ഞത് കഴിഞ്ഞ ഏപ്രിലൊക്കെ അൽമനാറിൽ ബോക്സായിട്ട് ശുദ്ധ പരിഭാഷയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ അവർ ഇന്ത്യ എടുത്ത് പഠിച്ചെന്ന് പറയണ്ട, അതൊക്കെ നടക്കണല്ലേ. ഏതായാലും ഞാനിതൊക്കെ പറഞ്ഞ് പ്രസിദ്ധീകരിച്ച ദിവസം അവരും അത് പറഞ്ഞു മതി, അതിലോ മതി, സത്യം സമ്മതിക്കണം, സത്യം സമ്മതിക്കണം. ഖുർആൻ അർത്ഥം മാറ്റി പറഞ്ഞാൽ മറ്റൊരിക്കൽ അത് മാറ്റി പറയുക, തിരിച്ചു പറഞ്ഞാൽ മറ്റൊരിക്കൽ അത് തിരിച്ചു പറയേണ്ടി വരും. അവ തിരിച്ചു പറഞ്ഞു. അപ്പൊ ഇവിടെ പറഞ്ഞത് ജമാഅത്ത് തന്നെ പോവാൻ വേണ്ടിയിട്ട് പോവുക എന്നുള്ളത് നടക്കാത്ത കാര്യമാണെന്ന് അള്ള പറഞ്ഞെന്ന് പറഞ്ഞ ആയത്താണ് മനസ്സിലാക്കണം. അള്ള പറഞ്ഞു ഇത് നടക്കാത്ത കാര്യമാണ്, നടക്കൂല. അതുകൊണ്ടാണ് പറഞ്ഞത് വെള്ളിയാഴ്ച ദിവസം പിടി കേട്ടാൽ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇതാകൂതി ഇസ്ലാത്തിൽ നമസ്കരിക്കാൻ വേണ്ടി വെള്ളിയാഴ്ച ദിവസം അറിയിപ്പുണ്ടായാൽ പിടി കേട്ടാൽ അന്ന് നിങ്ങൾ പഠിപ്പിക്കും. അത് ഇവിടെ മൈതാനത്താരം വേണ്ട, കോൺഗ്രസ് ഹാളിലാരം വേണ്ട, പള്ളിയിലാരം വേണ്ട, വെള്ളിയാഴ്ച ദിവസം നമസ്കരിക്കാൻ വിളിച്ചാൽ പോയിക്കോളൂ. അല്ലാത്ത ദിവസം കൊണ്ടാ അല്ലാത്ത ദിവസം കൊണ്ടാ അല്ലാത്ത ദിവസം കൊണ്ടാ വെള്ളിയാഴ്ച വിളിച്ചാൽ പോയിക്കോളൂ. അല്ലാത്ത ദിവസം ഓരോരുത്തർക്ക് വീടുണ്ട്. ഞാൻ തെറ്റിയൊരു സ്ഥലത്തും ഞാൻ തെറ്റിയൊരു കുയ്യത്തൊക്കെ കുക്കൂറാണ് തെറ്റിയൊരു സ്ഥലം ഈ സ്ഥലത്തിക്കും ഈ കുയ്യത്തിക്കും നിങ്ങളുടെ നിസ്കാരം കുറച്ചൊക്കെ വീട്ടിലും ആയിക്കോട്ടെ. എനിക്ക് ശല്യം പിടിച്ചിട്ട് എനിക്ക് പറയേണ്ടി വന്നു എന്ന് അവരെ എഴുതിയിരിക്കുന്നത്, അവരെന്നെ ബുഹാരിന്റെ മുസ്ലിം എഴുതിയിരിക്കുക. കൂട്ടത്തോടുകൂടെ ഇങ്ങനെ നിസ്കരിക്കാൻ കൂലി കൂട്ടാൻ വേണ്ടിട്ട് പഠിക്കുകയാണ് ആരാധികൾ. നല്ല ആൾക്കാരുണ്ടാവും. കൂടി വന്നപ്പോ അവസാനം നബി പറഞ്ഞതാ പറഞ്ഞത്, ശരണം മുട്ടിയപ്പോ നബി അകത്ത് നിസ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ച ഇവർ ജമാഅത്താക്കാൻ വേണ്ടി വന്ന് വന്നിട്ട് ബുദ്ധിമുട്ടിയപ്പോ നബി പറഞ്ഞു, ഇല്ല ഇജാരും സ്വലാത്തിക്കും പിരിയോധിക്കും, നിങ്ങളുടെ കുറച്ച് നിക്കാരം വീട്ടിൽ നിന്ന് ആയിക്കോട്ടെ എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു നബി എന്ന് ബുഖാരി മുസ്ലിം. ബുഖാരി മുസ്ലിമിനുള്ളതാ ആരാ അബൂ ഹുറൈറ. ഐ അബൂ ഹുറൈറ അത് പറയോ, നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാക്കാം അബൂ ഹുറൈറ പറയുന്ന ഇതാണോ അല്ലേ. അബൂ ഹുറൈറ അല്ല ഇബ്നു ഉമറ പറഞ്ഞു. അപ്പൊ എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ തന്നൊരു പരിപാടിയേ ഇല്ല. പിന്നെ ബാങ്കോ എന്താ ബാങ്ക്, പിന്നെ ബാങ്ക് വിളിക്കോ പറയണെന്താ ഈ ബാങ്ക് എങ്ങനെ ഉണ്ടായി, അഞ്ചു നേരം ബാങ്ക് കൊടുക്കണമെന്ന് പറയാം, എല്ലാവരും അങ്ങോട്ട് പോകണമെന്ന് പറയാൻ ശരിയാവൂ. ശരിയാവും. അപ്പൊ ബാങ്ക് എന്താന്ന് പഠിക്കണം. അതാണ് അവസാനത്തെ വിശദീ പ്രതിവാദി വിഷയമായിട്ട് ഞാൻ തെരഞ്ഞെടുക്കുന്നത്. ബാങ്കിനെ പറ്റി സ്വല്പം കൂടി വിളിക്കണം. അല്ല വിളിച്ചിട്ടില്ല. ബാങ്ക് എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം. എന്താ ഈ ബാങ്ക്, ബാങ്കിൽ എന്താ പറയണത്. ബാങ്ക് ആകെ അഞ്ച് സെന്റൻസും അഞ്ച് വാചക ബാങ്കിലുള്ളൂ. ഈ അഞ്ച് ബാങ്കിൽ എഴുതിട്ടുണ്ട്, എഴുതിച്ച് ആകെ അഞ്ച് വാചകമുള്ളൂ, അതിൽ എഴുതിട്ടുണ്ട്. പ്രശ്നം ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇത്ര പരിശുദ്ധമായ മുദ്രവാക്യം വേറെ ഇല്ല. അതിൽ എഴുതിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അച്ചടിച്ചില്ലേ. ഖുർആൻ വിരുദ്ധ ബാങ്കിന്റെ മാസം പറഞ്ഞിട്ട് അച്ചടിച്ചു കൊടുത്തില്ലേ, എഴുതിട്ടും കാണിച്ചു കൊടുത്തില്ലേ, എന്തുകൊണ്ട് തിരുത്തുന്നില്ല. കേട്ടോളൂ, തെറ്റ് കേട്ടോളൂ. ബാങ്ക് കൊടുക്കുന്നതിനുള്ള തെറ്റാ പറഞ്ഞു. ഈ ബാങ്ക് ആരുണ്ടാക്കി, എവിടെ നിന്നുണ്ടായി, എന്തിനാ ഈ ബാങ്ക് കൊടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കണോ. ബാങ്ക് കേട്ടവരൊക്കെ കുരുടനാണെങ്കിൽ പോലും അവിടെ ചെല്ലണമെന്ന് നിർബന്ധമായിട്ട് കൽപ്പിക്കുമ്പോ ബാങ്ക് എന്താണ്, ബാങ്കിൽ പറയുന്നത് എന്താണ്, ആരാത് പറയാൻ പറഞ്ഞത്. വെള്ളിയാഴ്ച ഇവിടെ കേട്ടാൽ ആട് പോയിക്കോളൂ എന്നല്ല പറയാം. വെള്ളിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച എല്ലാ ആഴ്ചയും പോകണമെന്ന് ഇവിടെയും പറയാം. ഇത് ബുഖാരി മുസ്ലിം പറയാം. എല്ലാ ആഴ്ചയും പോകണോ, വെള്ളിയാഴ്ച പോയാൽ മതിയോ എന്ന് നമുക്ക് ചിന്തിക്കണമല്ലോ. അത് പറഞ്ഞു വെള്ളിയാഴ്ച എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി. അതിന് മുമ്പ് എല്ലാം നല്ല പറഞ്ഞിട്ടില്ല, നടക്കില്ലെന്ന് പറഞ്ഞു. അപ്പൊ ബാങ്ക് പിന്നെന്താ, ബാങ്കിൽ എന്താ പറയണത്. ബാങ്കിൽ പറയണത് ആദ്യം അള്ളാഹു അക്ബർ, കുഴപ്പമില്ലേ, അള്ളാഹു അക്ബർ എന്നല്ലേ മുദ്രാവാക്യം തന്നെ. എല്ലാം ഓരോന്നും തെറ്റുണ്ടെന്നല്ലേ പറഞ്ഞിട്ട്, ആകെ ഏഴ് തെറ്റുണ്ട്. ഘടനയിലാണ് പോലെ തെറ്റ്, പിന്നെ വാചകത്തിന് തെറ്റ്, അള്ളാഹു അക്ബർ തെറ്റില്ല, സുല്ലാ ഇലാഹി ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ള അതിലും വലിയ തെറ്റില്ല. വലിയ എല്ലാവരും പോലെ ചെറിയ തെറ്റുണ്ടോ, ഉണ്ട്, ചെറിയൊരു തെറ്റുണ്ട്. വലിയ തെറ്റില്ലെങ്കിലും ചെറിയൊരു തെറ്റ് ഒന്നല്ല രണ്ട് തെറ്റാണ്. അഷ്ഹദു അല്ലാ ഇലാഹി ഇല്ലല്ലാഹു എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. ബാക്കി അഷ്ഹദു അന്നഹു ലാ ഇലാഹാ ഇല്ലല്ലാഹു എന്ന് പറയണം ഖുർആൻ അനുസരിച്ച്. 15 സ്ഥലത്ത് ഷഹാദത്തിന്റെ കർമ്മമായിട്ട് ഖുർആൻ പ്രയോഗിച്ച സ്ഥലത്തൊക്കെ അന്ന അല്ലെങ്കിൽ ഇന്ന എന്നല്ലാതെ അന്നി എന്ന് പറയാൻ പഠിക്ക. ശുദ്ധാർത്ഥി ഭാഷയിൽ അന്നി എന്ന് പറയാൻ പഠിക്ക. അഷ്ഹദു അന്നഹു ശഹീദല്ലാഹു അന്നഹു ലാ ഇലാഹാ ഇല്ലല്ലാഹു അന്നഹു ഇന്നഹു അന്ന ഇന്ന എന്നല്ലാതെ അഷ്ഹദുവിന്റെ ശേഷം അന്നെന്ന് പറയാൻ പഠിക്ക. കോഴിമുട്ടാന്ന് പറയണം, കോഴിമുടാന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മതില്ലേ. ശരിക്കും പറയുമ്പോ കോഴിമുടാന്നല്ലല്ലോ പറയേണ്ടത്, കോഴിമുട്ടാന്ന് പറയണ്ടേ. അതുപോലെ തന്നെയാണ് അറബി ഭാഷയിൽ അല്ലഹു ലായിലാഹില്ലല്ലാഹു എന്ന് പറയണം, അല്ലായിലാന്ന് പറയാൻ പാടില്ല. അവർ ആരെ പറഞ്ഞു, അബൂ ഹുറൈറക്ക് അതേ അറിയുള്ളൂ, മുമ്പ് കോഴിമുടക്കാരമാണ്. അബൂ ഹുറൈറ യമനിയാണ്, ശുദ്ധ ഭാഷ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ചിലപ്പോ യമനി ഭാഷ കടന്നോളൂ. മൂപ്പരാണ് ആദ്യം വാങ്ങ കൊടുത്ത്, മൂപ്പർ വാങ്ങ കൊടുക്കുമ്പോ മൂപ്പർ പഠിച്ചതല്ലാതെ പറയും അശ്വതു അല്ലാഹില്ലല്ലാഹു കൊടുത്തു, എല്ലാവരും പഠിച്ചു. സലാം അലൈക്കും എന്ന് പറയാൻ 35 പ്രാവശ്യം എന്ന ഖുർആനിൽ കൂടെ പഠിപ്പിച്ചിട്ട് ബുഹറയുടെ പറഞ്ഞു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു അവിടെ പറഞ്ഞു, എല്ലാവരും അസ്സലാമു അലൈക്കും എന്ന് പഠിച്ചു. പറഞ്ഞിട്ടുണ്ടത് അള്ള 35 വട്ടം പറഞ്ഞിട്ട് നമ്മൾ കേട്ട. അബൂഹുറൈറ അഞ്ചാം പ്രാവശ്യം പറഞ്ഞപ്പോഴേക്ക് അതല്ലേ നമ്മളെല്ലാവരും പഠിച്ചത്. അപ്പോ അശ്വതല്ല അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയേണ്ടതാണെന്ന് ഖുർആൻ ഒന്നിരുന്ന് പഠിച്ചില്ല. അബൂഹുറൈറ അല്ലാ ഇലാഹ എന്ന് പറയുമ്പോ അല്ലാ ഇലാഹ നമ്മൾ പറഞ്ഞു. കേട്ടെ, അതൊരു ചെറിയ തെറ്റ്, ആശയത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ആശയം പോരായിട്ടുണ്ടോ. അൻ എന്ന് പറഞ്ഞാൽ തീർച്ച ഇല്ല എന്നർത്ഥം കുറഞ്ഞതേ ഉള്ളൂ. അന്നാന്ന് പറയുമ്പോ അർത്ഥ പുഷ്ടി കൂടുതൽ. അന്നഹു നിസ്സംശയം, തീർച്ചയായും ഞാൻ പറയുന്നു. അന്നെന്ന് പറഞ്ഞാൽ വേണം വലിയൊരർത്ഥം വെച്ചാൽ അവർ തന്നെ കാര്യമാവുന്നത് കാര്യമന്ത് എന്നൊക്കെ തന്നെ ഉള്ളൂ. ഇല്ല അപ്പോഴൊന്നും ഇല്ല, പഴയ കാലത്തെ അർത്ഥം അങ്ങനെ കാര്യമാവുന്നത് കാര്യമന്ത് തീർച്ച മൂർച്ചൊന്നും അവിടെ ചെയ്യാതെ. അപ്പൊ അന്നഹു ലായിലാഹ എന്ന് പറഞ്ഞാലേ ശരിക്കും സമ്പുഷ്ടാർത്ഥം കിട്ടുള്ളൂ. അത് പോയി പുഷ്ടി പോയി ഇരിക്കട്ടെ. പിന്നെ മുക്രിമാരാണല്ലോ അപ്പൊ വെള്ളിയാഴ്ചക്ക് ബാങ്കുളത്തിന്റെ വെള്ളിയാഴ്ചകൾ വലിയ വാക്കി മുക്രിമാരാണ് ബാങ്കിലെ വിഭാഗത്തിലൊക്കെ അഷദു ലായിലാഹ എന്ന് പറയുന്നത്. ഇവിടെ കേൾക്കാൻ നിൽക്കുന്നവരാണ് നമ്മളൊക്കെ പള്ളിയിൽ ഇപ്പൊ മുസ്ലിങ്ങളല്ലാതെ ആരെങ്കിലുള്ളൂ. ഇവിടെ മുദ്രവാക്യം പറഞ്ഞത് ഇസ്ലാമിന്റെ മുദ്രവാക്യ എന്താ പറയണത്? അള്ളാഹു അല്ലാതെ ഇലാഹില്ല, നബി മുഹമ്മദ് റസൂൽ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അത് ഞാൻ പറയുന്നു, ഞാൻ പറയുന്നു, മുക്രി പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ മതിയോ? മുക്രി പറഞ്ഞത് അശ്വതു അല്ലാ ഇലാഹില്ലാഹു അശ്വതു അല്ല മുഹമ്മദ് റസൂൽ അള്ളാഹു അല്ലാതെ ഇലാഹില്ല, മുഹമ്മദ് നബിയാണ് അള്ളാഹുവിന്റെ റസൂൽ എന്ന് ഞാൻ പറയുന്നു, ഞാൻ പറയുന്നു എന്ന് മുമ്പേ അവരെ ഇടയിൽ നിന്നിട്ട് ഉറക്കെ വിളിച്ചാലേ പോലും. അപ്പൊ ഞമ്മളക്കാരെ വീട്ടിയതാ ചെണ്ടികളാ. എന്താ പോയി പറഞ്ഞത്? നെഷതു എന്ന് പറഞ്ഞൂടെ ചെങ്ങായി. അപ്പൊ ഓർമ്മയിലാണെങ്കിലും കൂടി അങ്ങനെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ നമ്മുടെ കൂട്ടായിട്ട് വിളിച്ചു കഴിച്ചിട്ട് ഓരോ മുമ്പിൽ നിന്ന് നമ്മുടെ പ്രതിനിധിയായിട്ട് ഇവിടെ പ്രഖ്യാപിക്കാൻ മുദ്രാവാക്യം എന്നിട്ട് പറയാം ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹു അല്ലാതെ ഇലാഹില്ല, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദ് അള്ളാഹു റസൂൽ എന്ന് മലയാളത്തിൽ പറഞ്ഞ അടി അറബിലായതുകൊണ്ട് ആരും അടിക്കാത്ത അത്ര നിഖാരാ പറഞ്ഞു. നമ്മുടെ കുട്ടി പറയട്ടെ ഞങ്ങൾ അങ്ങനെയാണ് നബി പഠിപ്പിക്കാണ് പഠിപ്പിക്കാൻ നബി ഒട്ടിച്ചല്ലേ. അബൂഹുറൈറയ്ക്ക് ഈ കോടിക്കണക്കിനുള്ള ആൾക്കാരൊക്കെ നബിന്റെ അനുയായികളാണെന്നുള്ള കണ്ണി മുദ്രാവാക്യത്തിൽ വരരുത്, അങ്ങനെയുള്ള പ്രഖ്യാപനം ആവരുത്. ഞാൻ മുക്കിലാവുന്ന ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, കോടിക്കണക്കിനുള്ള മുസ്ലിങ്ങളാവുന്ന ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയാൻ ഒഴിവില്ല. രണ്ട് ഇല്ല അവിടെ പോയിട്ട് പിന്നെ പറഞ്ഞത് അയ്യാറെ സ്ഥലമാണ്. അയ്യ അയ്യ കേട്ടാല് കൊന്തുണ്ടിക്കാരുടെ ശബ്ദം പോലെ ഉണ്ടല്ലോ ഹയ്യ ഹയ്യ. അത് അറബി ഭാഷയിൽ ഹയ്യ വിളിക്കാൻ വേണ്ടിയിട്ട് ഹയ്യ എന്ന് ഉപയോഗിക്കാൻ ശുദ്ധ അറബി ഭാഷയിൽ പഠിക്കാം. ഹയ്യ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാടാന. ഈ വേറെ കാര്യം യമനികൾ തമ്മ തമ്മിൽ തമന്മാരെ അവിടുത്തെ കാട്ടറബികൾ പറയുന്ന വാക്കാണ് ഹയ്യ. കേട്ട് വാടാന്ന് വായോന്നല്ല വരുന്നല്ല വാടാന്നുള്ള അർത്ഥത്തിൽ വിളിക്കാറുണ്ട്. അവര് നായനെപ്പട്ടി കഴിഞ്ഞൊക്കെ വിളിക്കുക ഹയ്യ 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 തോന്നില്ല. അറബികൾ പറയുമ്പോ താ എന്നാ പറയാം. കുറെ നോക്കൂ, എട്ട് സ്ഥലത്ത് താ വരൂ, നല്ല സംസ്കാരം വരൂ. ഒരാളോട് നടുവാടാ മതി, നമ്മളറിയും ഓരോ ഓഫീസർ ഉദ്യോഗസ്ഥനെ ബന്ധപ്പെട്ട ഒരാളെ നടുവാടാ വന്നിരിക്കുന്നു പറയോ? ഇല്ലല്ലോ, വരൂ ഇരിക്കുന്നല്ലേ. നമ്മള് പറയാ ഹയ്യ എന്ന് പറഞ്ഞാ വാടാണ്. കാറ്റ് പോയില്ലെങ്കിൽ അബദ്ധാട്ടോ ഹയ്യാല സ്വരാ എന്ന് കാറ്റ് പോയാ വലിയ അപകടമല്ല. കാറ്റ് പോക്കിലേക്ക് പോക്കാതിരിക്കാ. അബൂഹുറൈറ പറയുമ്പോ മിക്കവാറും കാറ്റ് വിടൂല. അപ്പൊ ഹയ്യാല സ്വരാ എന്ന് പറയുന്ന നിർത്താൻ എന്താ സംഭവം എന്ന് അറിയാം. തീയിൽ ചാടാൻ ഓടി വരീനടാന്ന് അപ്പാർത്ഥം. കാറ്റ് പോകട്ടെ, തീയിൽ ചാടാന് ഓടി വരീനടാ. എന്റെ ശരിക്കും അർത്ഥം സലാ എന്ന് പറഞ്ഞാൽ തീ എന്ന് കടിയ തീ. സലാ കാറ്റ് പോയെങ്കിലേ നിസ്കാരാവും. അപ്പോ സലാ എന്ന് കാറ്റ് പോവാതെ നിർത്തി പറഞ്ഞാൽ തീയിൽ ചാടാൻ വരിയടാ വരിയടാ എന്ന്. അതാ ആ രാജ്യം ഇവിടെ ഉണ്ടാക്കിയിട്ട് നിൽക്കാനോ? ഇവിടെ തെയ്യബാസും മത്സ്യം ഒക്കെ കൂടിയുള്ള നിൽക്കാനാണ് വരിയടാ വരിയടാ തീയിൽ ചാടാൻ എന്നാ വിളിച്ചത്. കടിയക്ക ജൂതന്മാരുടെ ഒറിജിനൽ സ്വഭാവം ദ്വയാർത്ഥത്തോടുകൂടി മുസ്ലിങ്ങളെ വിഡ്ഢികളാക്കാനുള്ള പരിപാടി അവർക്കുണ്ട്. ദ്വയാർത്ഥമുള്ള പദങ്ങൾ ഉപയോഗിക്കാം, എന്നിട്ട് അതിനുള്ള ദോഷാർത്ഥം ഉദ്ദേശിച്ചുകൊണ്ടിട്ട് മുസ്ലിങ്ങളെ വിഡ്ഢികളും കഴുതകളും ആക്കാം. ഉദാഹരണം പണി ഹയ്യ അരസ്സല. ഹയ്യ ഇരസ്സല എന്ന് പറഞ്ഞാൽ കുറവേതായിരുന്നു, അതിനാണ് അരസ്സല എന്നാക്കിയത്. ഇതിന്റെ മേലെ ചാടാൻ വാതായി. ഇതിന്റെ മേലെ ഉള്ള ഉള്ളി കൂടി അവിടെ വരും. അപ്പൊ ഇരിക്കട്ടെ, കാറ്റ് വിടുന്നു, കാറ്റ് പിന്നെ വിടയില്ല, കാറ്റ് നിർത്തുന്നില്ല എന്ന് പറയാം. അയ്യാല സലാ എന്ന് തന്നെ പറഞ്ഞാൽ നിസ്കരിക്കാൻ വരും. തരം വരിയടാന്ന് പറയണ്ട, താനലിസ്ലാ എന്ന് പറഞ്ഞാൽ മതി. എന്തെങ്കിലും വല്ല വിഷമമുണ്ടോ? പക്ഷെ അപ്പൊ ഖുർആൻ പറഞ്ഞ മതിയോ? ഖുർആൻ പറഞ്ഞ മതി എന്തായാലും വരാൻ പാടില്ല. ഒക്കെ ജൂതന്മാരുടെ കിതാബിലുള്ളത് അല്ലെങ്കിൽ യമൻ ഭാഷയിലുള്ളത് വരണം. എന്നത് പിന്നെ മുമ്പ് പറഞ്ഞെന്താണെന്നറിയോ? അയ്യാലൽ ഫലാഹ, എല്ലാവരും വിജയത്തിലേക്ക് വരുന്നു. എന്താ വിജയം? എന്താ അവിടെ വിജയം? നിസ്കരിച്ചാൽ വിജയമുണ്ട് എന്നാ മുമ്പ് പറഞ്ഞത്. നിസ്കരിച്ചാൽ വിജയുണ്ട് വിളിച്ചു പറയാം. അബൂഹുറൈറയുടെ ആൾക്കാരൊക്കെ അഞ്ചു നേരം വിളിച്ചു പറയാണ് നിസ്കരിച്ചാൽ വിജയുണ്ട്, നിസ്കരിച്ചാൽ വിജയുണ്ട്, വന്നോളി വന്നോളി എന്നാ പറയണത്. നിസ്കരിച്ചാൽ വിജയുണ്ട് എന്ന് പറഞ്ഞ ഒരൊറ്റ ആയത്ത് ഖുർആനിലുണ്ടോ? ഒരായത്ത് നിസ്കാരക്കാർക്ക് വിജയുണ്ടെന്ന് പറഞ്ഞ ഒരായത്ത് ഖുർആനിലുണ്ടോ? ഇല്ല. ഞാൻ ഒഴിഞ്ഞു ചോദിച്ച ഒരു പ്രസ്താവന നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. കേവല നമസ്കാരക്കാരൻ സാലിഹാണെന്നോ മുത്തക്കിയാണെന്നോ പുണ്യവാനാണെന്നോ പരിശുദ്ധരാണെന്നോ പാപം പൊറുക്കപ്പെട്ടവനാണെന്നോ വിജയിച്ചവനാണെന്നോ ഖുർആനിൽ എവിടെയും ഇല്ല. ശ്രദ്ധിക്കണം, കേവല നമസ്കാരം, അതായത് ജോറായിട്ട് നിസ്കരിക്കും, അഞ്ചു നേരം നിസ്കരിക്കും. നല്ല നിസ്കാരം തന്നെ വെക്കാം, മസ്ജിദൊന്നുമില്ല, നല്ല നിസ്കാരം തന്നെയാണ് വെക്കാം. എന്നാൽ തന്നെ മറ്റുള്ള സക്കാത്തും ബാധ്യതകളൊന്നുമില്ല, നിസ്കരിക്കാനായിട്ട് ജോറായിട്ട് നിസ്കരിക്കും അഞ്ചു നേരം കളവാക്കാതെ. എന്നാൽ അങ്ങനത്തെ വെറും നമസ്കാരക്കാരന് സാരിഹാണെന്നോ മുത്തഫിയാണെന്നോ പുണ്യവാനാണെന്നോ പരിശുദ്ധനാണെന്നോ പാപം പൊറുക്കപ്പെട്ടവനാണെന്നോ വിജയിച്ചവനാണെന്നോ ഖുർആനിൽ എവിടെയും ഇല്ല. സക്കാത്ത് കൊടുക്കുന്നവൻ സാലിഹാണെന്നും മുത്തഫിയാണെന്നും പുണ്യവാനാണെന്നും പരിശുദ്ധനാണെന്നും പാപം പൊറുക്കപ്പെട്ടവനാണെന്നും വിജയിച്ചവനാണെന്നും ഒക്കെ ഖുർആനിൽ ധാരാളമുണ്ടാണ്. കേവല നമസ്കാരം ഒരു സൽക്രമമോ പുണ്യക്രമമോ അല്ലെന്ന് വിശുദ്ധ ഖുർആൻ 48:29 അത് ശരിക്കും ഇരുന്നാണ്ട് പഠിച്ചാൽ വെറും നിസ്കരിച്ചുകൊണ്ട് യാതൊരു പുണ്യമില്ലാതെ മനസ്സിലാവും. അപ്പൊ വേറെ സക്കാത്ത് കൊടുക്കാനൊന്നും കയ്യിലില്ലെങ്കിൽ വേണ്ട, ശ്രമിക്കണം. വെറുതെ മുത്തവക്കിലെ തവക്കിലായിട്ട് പഠിക്കാൻ പറ്റില്ല. ജോലി ചെയ്യാൻ എന്തെങ്കിലും ജോലി നാട്ടിലുണ്ടെങ്കിൽ പോയി ജോലി ചെയ്യണം, എന്നാലും കുട്ടികൾക്ക് ഇടാൻ കൊടുക്കണം, ഇല്ലെങ്കിൽ ശിക്ഷ കിട്ടും. ഞാൻ നിസ്കരിച്ച് തവക്കിലാക്കിയിരിക്കുകയാണ്, ഞാൻ ആർക്കൊന്നും ചെയ്യാനും പോണില്ല, ആരൊന്നും ദ്രോഹിക്കാനും പോണില്ല, എന്റെ അടുത്ത് പൈസ ഇല്ല, സക്കാത്ത് ചെയ്യാനും സക്കാത്ത് കൊടുക്കാനൊന്നും ഇല്ല, ഞാൻ ഇവിടെ നിസ്കരിക്കാന്ന് പറഞ്ഞാൽ വിടൂല അവന്, അല്ല വിടൂല. എടാ എന്നെ പള്ളിയിൽ നിസ്കരിക്കാനായിട്ട് വിളിച്ചിറക്കിയതല്ല, നിന്റെ ബാധ്യതകളാണ് ആദ്യം നോക്കേണ്ടത്, അതിലേക്കുള്ളൊരു മാർഗ്ഗമാണ് നിസ്കാരം. ഇത് മുടക്കിയിട്ട് ഇതിൽ നിന്നിട്ട് അത് മുടക്കാൻ പാടില്ല, അഥവാ ഇത് മുടങ്ങിപ്പോയിരുന്നാലും ഇതിന്റെ പേര് ശിക്ഷല്ല. പക്ഷെ കുടുംബം നോക്കിയില്ലെങ്കിൽ ശിക്ഷിക്കും. ഒന്നാമത്തെ സക്കാത്ത് കുടുംബം നോക്കണം, ഒന്നാമത്തെ സക്കാത്ത് കുടുംബം നോക്കണം. ഇത് സക്കാത്ത് എന്ന് പറയുമ്പോ ആയിരൂർക്ക് കഴിഞ്ഞവർക്ക് സക്കാത്തുള്ളൂ, മറ്റൊരു പറഞ്ഞ നെല്ലുള്ളവർക്ക് സക്കാത്തുള്ളൂ എന്ന് വിചാരിക്കണ്ട. അപ്പൊ 10 rupees ഉണ്ടെങ്കിലും സക്കാത്തുണ്ട്. 10 rupees ദേശം വാങ്ങിയാൽ 2 rupees നമ്മൾ തിന്നാൽ 8 rupees കുടുംബത്തിന് തിന്നാൻ കൊടുത്തു, അത് സക്കാത്താ. അത് ആ 10 rupees സക്കാത്താ ഇപ്പൊ കൊടുത്തത്, പക്ഷെ കുടുംബം തിന്നു, അതിന്റെ മുന്തിയ സക്കാത്ത്. അത് കഴിച്ച് ബാക്കി ഇനി പിന്നെ പുറത്തെടുക്കണ്ടുള്ളൂ, 10 rupees നിങ്ങൾ എന്താ ബാക്കി ഉണ്ടാവുക. അപ്പൊ ബാക്കിയുള്ളപ്പോ പുറത്തു കൊടുക്ക, ബാക്കിയില്ലെങ്കിൽ അകത്തു കൊടുക്ക, ആർക്കും കുടുംബത്തിന്. അതും സക്കാത്താണ് എന്നാണ് പറഞ്ഞത്. ആ ചില്ലറ സക്കാത്തൊന്നല്ല, അതാണ് ഏറ്റവും മുന്തിയ സക്കാത്ത്. സ്വന്തം ചാപ്പിടില്ല, കുട്ടികൾക്കൊന്നും തിന്നാൻ കൊടുക്കൂല. നടന്ന് ബിരിയാണി ചായ പോരെങ്കിൽ കള്ളൊക്കെ കുടിച്ചിങ്ങനെ നടക്കും, കുട്ടികൾക്ക് കാര്യമായിട്ടും തിന്നാൻ കൊടുക്കൂല. അത് സക്കാത്തല്ല, അത് സക്കാത്താവും. ദൂർഘടിക്കുന്നത് സക്കാത്തല്ല, ആവശ്യത്തിൽ തിന്നിട്ട് ബാക്കി കുടുംബം നോക്കുന്നത് സക്കാത്താണ്. അപ്പോ വിജയത്തിലേക്ക് വരുന്ന ഈ മുക്രിമാരോട് ആര് പറഞ്ഞു നിസ്കരിച്ച വിജയുണ്ട് എന്ന് ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്ത് പറഞ്ഞിട്ടില്ലാതിരിക്കെ നിസ്കരിച്ച വിജയുണ്ട് എന്ന് അഞ്ചുനേരം നുണ വിളിച്ചു പറയാൻ ആര് പറഞ്ഞു? അള്ള പറഞ്ഞിട്ടില്ല, അള്ള പറഞ്ഞിട്ടില്ല നിസ്കരിച്ച വിജയുണ്ടെന്ന് ഖുർആനിൽ എവിടെയുമില്ല. 160 സ്ഥലത്ത് വിജയത്തിന്റെ കാരണങ്ങൾ ഇന്നതാണെന്നും പുണ്യകർമ്മൾ ഇന്നതാണെന്നും ഒക്കെ 160 സ്ഥലത്ത് ഖുർആൻ എണ്ണി എണ്ണി പറഞ്ഞിട്ട് ഒരൊറ്റ സ്ഥലത്തും നമസ്കരിച്ചാൽ വിജയണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതോ ബന്ധുക്കർമ്മി എന്ന് പറഞ്ഞു. അപ്പൊ വിജയ കൂട്ടി കിളിപ്പിച്ചത് ഒറ്റാക്കിട്ട വ്രതം പറയുന്നത് നിസ്കരിച്ചാൽ വിജയണ്ട് എന്നാണ്. സംശയമില്ല, നിസ്കരിക്കാതെ സക്കാത്ത് കൊടുത്താൽ തന്നെ വിജയണ്ടെന്ന് നമ്മളെ വന്നു. മനസ്സിലായ, നിസ്കരിക്കാതെ ഒരു സക്കാത്ത് കൊടുത്താലും വിജയണ്ട്. നിസ്കാരത്തിന്റെ പ്രത്യേക കുറ്റണ്ട് അത് സമ്മതിക്കൊണ്ട് അത് അനുഭവിക്കേണ്ടിരുന്നുള്ളൂ. വിജയനാണ് സക്കാത്ത് കൊടുത്താൽ, നിസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ പിന്നെ വിജയണ്ടെന്ന് പറയാനുണ്ടോ? ആ തോന്നലാ, നിസ്കരിച്ചാലും സക്കാത്ത് സക്കാത്തുകൂടി ഉണ്ടാകാൻ വിജയണ്ട് എന്ന് അന്ന് പറഞ്ഞല്ലോ, പറഞ്ഞിട്ടുണ്ട്. നിസ്കാരം അഥവാ നിസ്കാരം നഷ്ടപ്പെട്ടിട്ട് സക്കാത്ത് മാത്രം കൊടുക്കാൻ ഒരാൾക്ക് കഴിഞ്ഞുള്ളൂ, എന്നാലും വിജയണ്ട് എന്നാ പുതാനുണ്ട് കിട്ടുന്നത്. സക്കാത്ത് കൊടുത്താണ് വിജയണ്ടെന്ന് അവിടെ നിസ്കാരം ഉപാധിയാക്കി പറഞ്ഞിട്ടില്ല. നിസ്കാരം വേണം, നിർബന്ധം, സർവമല്ല. നിസ്കരിച്ചില്ലാത്തിട്ട് നരകത്തിലിടുക, നിസ്കരിക്കാതെ കൊടുത്ത് സക്കാത്ത് കൊടുത്തു. നമ്മളെ പഠിക്കുക, നമ്മളുടെ ആൾക്കാരിലുള്ള സമ്പ്രദായത്തെ ഇതൊക്കെ ഒന്ന് പഠിക്കണ്ടേ? ഓരോരുത്തരും നിസ്കരിക്കാൻ കഴിയില്ല, ഇടക്കൊക്കെ വെക്കരിക്കും. അങ്ങനെ ഒഴിവിട്ട് നോക്കാൻ കഴിക്കും. മടിയുണ്ട്, വേറൊന്നുമല്ല, മടിയുണ്ട്, നിക്കാനും കൊണ്ടൊന്നുമല്ല. അങ്ങനെ അവൻ സാമൂഹ്യ സേവനം, രാഷ്ട്രീയ സാമുദായിക പ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനങ്ങൾ, സേവനങ്ങൾ ധാരാളം പ്രവർത്തിക്കും. നിസ്കാരമൊക്കെ അതിന്റെ ഇടയില് ഒത്തുകുടുംബക്കായി തോന്നുമ്പോ ചെയ്യുന്നൊക്കെ മെയ്യന്മാര് സാധാരണ കളിയാക്കലില്ല. അങ്ങനെ തന്നെ ആയിക്കോട്ടെ, തോന്നുമ്പോ സെല്ലിക്കാറ് നമ്മളെ കൊടുത്തിട്ടുണ്ടാവും. തോന്നുമ്പോ അവസരം കിട്ടുമ്പോ കരിക്കും, അല്ലാത്തൊന്നും കരിക്കൂല. അവരെ നഗരത്തിലിടുക ഇല്ലെന്ന് അറിയണ്ടേ? ഒരു വിഷയല്ലേ? അവരിപ്പോ കഴിയുന്നത്ര സാധുക്കളെ സേവിക്കണ്ട്, പൈസ ചെലവാക്കണ്ട്, അധ്വാനിക്കണ്ട്, സാമൂഹ്യ സേവനം, സമുദായ ഉദ്ധാരണം, അവനെ ലക്ഷക്കണക്കിന് ഉറപ്പിയവാക്കുന്ന ആൾക്കാരുണ്ട്. കാര്യത്തിന്റെ കാര്യം കുറച്ച് കടായിരിക്കും, അവരെ നരകത്തിലിടുവോ? അവിടേക്കൊന്നും മെനക്കണ്ട. സമുദായത്തെ രക്ഷിക്കാൻ വേണ്ടി, സമുദായധാരണ നടത്താൻ വേണ്ടി, സാധുക്കളെ രക്ഷിക്കാൻ വേണ്ടി അതിന്റെ പൈസ ചെലവാക്കി വിചാരിച്ചിട്ട് അവനെ അരകത്തിലിടൂല. ആ കിതാബൊക്കെ കീറിക്കളയണം. നിസ്കാരേ മനുഷ്യനൊരു ചിട്ട പഠിപ്പിക്കേണ്ടതാണ്, അതിന് നല്ലതാണ്, വേണ്ടതാണ്, നിർബന്ധമാണ്. നിർബന്ധമാർഗത്തെ പോലെ ഇല്ല,
നിർബന്ധം ഒഴിക്കുമ്പോഴേക്കാണ് നരകത്തിൽ ചാടുക. നിർബന്ധം ഫറളാണ്, നിർബന്ധം പോയിട്ട് ഫറളായാ നരകത്തിൽ ചാടും. നിർബന്ധം ഒഴിക്കുമ്പോഴേക്ക് നരകത്തിൽ പോകൂല. അതൊക്കെ നിർബന്ധമാണ്, കാരണം നിർബന്ധം നമുക്ക് നിർബന്ധ. അത് ഒഴിക്കുമ്പോഴേക്ക് നരകത്തിൽ ചാടൂല. നരകത്തിൽ ചാടണമെങ്കിൽ ഉണ്ട് കുറച്ച് പണി, കുറച്ച് കുറ്റപ്പെടുക ചെയ്യണം. ഇവിടെ നിസ്കാരം വെച്ചാൽ പോരാ. സ്വർഗത്തിൽ കിടക്കുന്നതിനുണ്ട് കുറച്ച് പണി, പക്ഷെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇവിടെ നിസ്കാരം നോമ്പ് ചെന്നാലേ ആട്ടുവിടുന്ന് കിടക്കണമെങ്കിൽ നമസ്കാരത്തിന്റെ പുറമെ, സക്കാത്തിന്റെ പുറമെ, ഹജ്ജിന്റെ പുറമെ സാമൂഹ്യ സേവനങ്ങൾ, അതുപോലെ സക്കാത്തും ഒക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഒന്നുമില്ല, നടന്നോ നിനക്ക് ഇരട്ടി ശിക്ഷയാണ്. ഫവൈലുൽ മുസല്ലി, സക്കാത്ത് കൊടുക്കാത്ത കള്ളന്മാർക്ക് അടിയിലെ തട്ടി മൂടിയിലെടുക്കാൻ പാടില്ല. അടിയിലെ തട്ടിലേക്ക് പോകണം എന്നാ പറയാം. ഇത്തവാനിയാക്കൾ മൂടിടാൻ പാടില്ല. ഇന്നൽ മുനാഫിഖീന, ഇങ്ങനത്തെ കപടന്മാർ, സക്കാത്ത് കൊടുക്കാതെ നിസ്കരിക്കുന്ന കപടന്മാർ, അവരെവിടെ പോണത്? നരകത്തിന്റെ അടിയിലെ തട്ടിൽ പോണമെന്ന. ചൂടധികാവാനെ കാര്യം നമുക്ക് മനസ്സിലാവൂല. ഈ അടിയിലേക്ക് പോണതിന്റെ ഉദ്ദേശം നല്ല വരമാന. നിസ്കരിച്ച ആളെ പറ്റിക്കാതെ വിചാരിക്കണ്ട, ആളെ പറ്റിക്കണ്ട, അവാനെ പറ്റിക്കണ്ട, രണ്ടും നടക്കൂല. നിസ്കാരം മര്യാദക്ക് നിസ്കരിച്ച മതി. ഇതിൽ അള്ളാഹ്ക്ക് വലിയ കാര്യമില്ല, ഒരു കാര്യമില്ല എന്ന് നമുക്കറിയില്ലേ. നിസ്കരിച്ചോണ്ട് അള്ളാഹ്ക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ലോകത്തുള്ളവരൊക്കെ നിസ്കരിച്ചോണ്ട് അള്ളാഹ് വണ്ണം വെക്കൂ? വണ്ണം വെക്കൂല. ഒരൊറ്റ മനുഷ്യൻ നിസ്കരിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാൽ അള്ളാഹുവിന്റെ അന്തസ്സ് കുറച്ച് കുറയോ? കുറയൂല. ഇനി നമ്മൾക്കുള്ള കാര്യം നോക്കണ്ടേ? നമ്മൾ നിസ്കരിച്ചപ്പോ എന്താ കിട്ടുന്നത്? നമ്മൾ നിസ്കരിച്ചുകൊണ്ട് വെസ്പ് ചെയ്യൂല. പക്ഷെ ഒരു തിരിച്ച് മനസ്സിലാക്കണം കാര്യം തലേലാണ് കയറട്ടെ. നമ്മൾ നിസ്കരിച്ച വെസ്പിതിക്കൂ. മരുന്ന് കഴിക്കേണ്ടതിന് പ്രതിവിധിയാവോ? മരുന്ന് കഴിക്കാൻ ഡോക്ടർ സെൽഫ് വന്നിട്ടുണ്ട്. അതൊന്നും വാങ്ങി കഴിക്കാണ്ട് ഇരണ്ടക്കാത്ത നിസ്കരിച്ച രോഗം മാറുമോ? മാറൂല. മരുന്നിനെ വാങ്ങി കഴിക്കണം, വെസ്പുതിയൂല. പിന്നെ ആരോഗ്യം കൂടും, ഒന്നുമില്ല. പിന്നെ എന്തിനാ പരിക്കണേ? നമ്മള് മനസ്സിന് ഒരു അനുസരണ ശീലുണ്ടാക്കാനാണ് നിൽക്കുന്നത്. അള്ളാഹു ഇനി കുറച്ച് കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ചെയ്യാൻ തോന്നണം. അതിനാണ് മനസ്സിന് ഒരു അനുസരണ ശീലം, ഭക്തിയൊക്കെ ഉണ്ടാകാൻ. എല്ലാവർക്കും തെക്കപ്പോ നിങ്ങൾക്ക് തെക്കുവാ ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. തെക്കുവ എന്ന് പറഞ്ഞാലോ ഉരുത്തക്കെട്ട് ചെയ്യാതിരിക്കലാ. അപ്പൊ നല്ല ബുദ്ധി തോന്നിക്കാനാണ് നിസ്കരിക്കുന്നത്, പ്രതിരോധം ഉണ്ടാക്കാൻ. അല്ലാതെ നിസ്കരിച്ചിട്ട് സ്വർഗത്തിരിക്കാണ്ട് പോവാന്ന് വിചാരിക്കണ്ട, നോമ്പ് നോക്കിട്ട് സ്വർഗത്തിരിക്കാണ്ട് കയറാന്ന് വിചാരിക്കണ്ട. നോമ്പോറ്റവർക്ക് കണക്കില്ലാത്ത കൂലി കൊടുക്കാനാണ് അവിടെ കാത്തിരിക്കേണ്ടത്. നൊണ പറഞ്ഞ് കിതാബേറ്റ് അള്ളാറ്റി വന്നാല് ഒരു കൂലി കിട്ടൂല. ഇന്നമായിന്റെ അർത്ഥം അതല്ല. ഏതായാലും അതൊക്കെ നമ്മുടെ ഖുർആൻ പരിഭാഷ വരുമ്പോ ഈ മുഫസ്സിരിങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഇമാമിങ്ങളൊന്നല്ല മുഫസ്സിരിങ്ങൾ, അവർ പറഞ്ഞ നൊണകളൊക്കെ എണ്ണി എണ്ണി നമ്മള് പ്രസിദ്ധീകരിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഭാഷ തെറ്റി ശ്വാസം കൂടാതെ അർത്ഥം തെറ്റി, അതോടൊപ്പം കൂടിയായിട്ട് അപകടത്തിൽ ഉള്ളൊരു വിളി വിളിച്ചിട്ട് നല്ല വിളിയാണെന്ന് അപ്പൊ നമ്മളെ വിചാരം. അള്ള പറഞ്ഞ വിളിയാണ്, അള്ള ഏൽപ്പിച്ചാണ്, നബി ഏൽപ്പിച്ചാണ്, അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റാണെന്നൊക്കെ പറഞ്ഞ വിളിക്ക് ഉത്തരം പറയുക. അയ്യാൽ അഫ്ലാ, അയ്യാൽ അഫ്ലാ എന്ന് പറയുമ്പോ എന്താ ഉത്തരം പറഞ്ഞതെന്ന് അറിയോ? അള്ളാഹ് വിളിച്ച വിളിക്ക് ഉത്തരം പറഞ്ഞത് എന്താ? അയ്യാൽ അഫ്ലാ, നിസ്കരിക്കാൻ എല്ലാവരും ഇങ്ങോട്ട് വന്നോളി എന്ന് പറയുമ്പോ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, ഇവിടുന്ന് അനങ്ങാന്ന് കുറിച്ചില്ല, അവിടെ വന്ന് നിസ്കരിക്കാൻ യാതൊരു പാകുമില്ല, അള്ളാഹനെ കൊണ്ടല്ലാതെ ഏതാ പറഞ്ഞത്? ഇതാ മറുപടി. അന്നങ്ങാന്ന് കുറിച്ചില്ല ഇവിടുന്ന് ഒരാ പൂവത്ത, അവിടെ പോയിട്ട് നിസ്കരിക്കാൻ ശേഷിയില്ല, ഇല്ലാതില്ല, അള്ളാഹനെ കൊണ്ടല്ലാതെ എടുത്തുണ്ട് അവിടെ. അതിന് ചുരുക്കപ്പതിന്റെ മര്യാദക്ക് ചെയ്യാനുള്ള മനസ്സിന് എനിക്കില്ല. അള്ളാഹു നിർബന്ധപൂർവം തോന്നിപ്പിച്ച് ഇവിടെ ഇരിക്കപ്പുറത്തില്ലാതെ അവിടെ ഇടിച്ച് കളഞ്ഞെ. അല്ലാണ്ട് അവ കൈകൊണ്ട് കൊടുക്കൂലല്ലോ. അപ്പൊ അള്ളാഹ് ഇവിടുന്ന് ഇടിച്ചു പോകണം, എന്നെ കൊണ്ട് നിസ്കരിപ്പിക്കണം എന്നുള്ള നിർബന്ധം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ. ഞാൻ എന്നെ സ്വന്തം എന്ന് കുറിച്ചില്ല. അവരാപൂവത്തിന്റെ അർത്ഥം ഈ പറഞ്ഞത് അച്ചടിച്ചു കൊടുത്തു. അല്ലാതൊന്ന് പറയട്ടെ, അവര് അല്ലാതൊന്ന് പറയട്ടെ. ലാഹവരാപൂവത്ത ഇല്ലാതില്ലാന്റെ അർത്ഥം ഈ പറഞ്ഞത്. ഇവിടെ മുസ്ലിമീകളാണെങ്കിൽ പറയേണ്ട ഒരു വാക്കുണ്ട്, സത്യവിശ്വാസികൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കൊക്കെ വിളിച്ചാൽ അവർ ഉച്ചരിക്കേണ്ട ഒരു വാചകമുണ്ട്. അതെന്താണ് എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഖുർആനിൽ. എന്താ? സമീനാവാപ്പന, സമീനാവാപ്പന, ഞങ്ങൾ കേട്ടു അനുസരിച്ചു, ഞങ്ങൾ കേട്ടു അനുസരിച്ചു. അയ്യാറ സമീനാവാപ്പന, അയ്യാറ സമീനാവാപ്പന എന്നാണ് മുസ്ലിം ആണെങ്കിൽ പറയേണ്ടത് എന്ന് അള്ളാഹ് പറഞ്ഞിരിക്കണത്. ഇവിടെ പറഞ്ഞാ ലാഹവിരോധാപൂവത്ത ഇല്ലാതില്ല കേട്ടാ തന്നെ ഏതാണ്ട് അർത്ഥം അങ്ങനെ തോന്നും. ആ ജാതിയാണ് ഖുർആനിലേ ലാഹവിരോധാപൂവത്ത ഖുർആനില്ല. അപ്പൊ യാതൊരു ഭാഗവുമില്ല അള്ളാഹിനെ കൊണ്ടല്ലാതെ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിർബന്ധപൂർവ്വം പോവാൻ തോന്നിക്കണം. നേരെ ഇവരുള്ളൂ സംഗതി പറയാത്തതാണ് നടക്കുന്നത്. അധികം ആൾക്കാർക്ക് നിക്കരിക്കണമെന്നില്ല. ഇരിക്കട്ടെ, ഇത് കഴിഞ്ഞിട്ട് കാമത്ത് കൊടുക്കണം. ഈ കാമത്തിന് അതിനെക്കാണ് കടുപ്പം.
ബാങ്ക് മുക്രിമാർക്കൊന്നും പ്രതിഷേധം വിചാരിക്കണ്ടട്ടാ.
അങ്ങ് ഇപ്പൊ നമ്മളൊക്കെ കൊടുക്കും കൊടുത്തിരുന്നല്ലോ. പക്ഷെ ഇനി ഇവിടെ നിന്ന് അങ്ങനത്തെ ലാഹവിനെ പറയരുത്, ദയവ് ചെയ്തിട്ട് അതെങ്കിലും നിർത്തിവെക്കണം. ലാഹവിനെ ഒരാൾ കൂവത്തെ പറയുന്നത് അള്ളാനെ കളിയാക്കലാ. അള്ളാന്റെ അടുത്തേക്ക് നിസ്കരിക്കാൻ അങ്ങോട്ട് വരുന്ന അള്ളാന്റെ വിളി ഇവിടെ വിളിച്ച് പറഞ്ഞു എന്ന് സമ്മതിക്കാം. എന്നിട്ട് നമ്മളതിന് മറുപടി പറയാം, ലാഹവിനെ ഒരാ കൂവത്തെ ഇല്ലാത്തില്ല, അള്ളാനെ കൊണ്ടല്ലാതെ ഇനി യാതൊരു ഭാവമില്ല എന്ന് നമ്മൾ പറയും. മറുപടി പറയാന്ന് പറഞ്ഞാൽ അത് മഹാധിക്കാര. അഹാമഹാമഹാ ഒരിക്കലും പറയാൻ പാടില്ല, അത് മഹാതെറ്റ. അന്ന് നിസ്കരിക്കാൻ നമ്മളോട് അത്യം മനസ്സിലാക്കാൻ വരുമ്പോ നമ്മളെന്താണോ നിസ്കരിച്ചോളം പറയാം. അല്ല നമ്മളത്രല്ല അങ്ങനല്ലേ പറഞ്ഞ് ശീലിച്ചത്. സ്വല്ലുവരെല്ലാവരും സലാത്തല്ലിക്കൂടെ എത്തിക്കുന്ന പറഞ്ഞപ്പോ സല്ലല്ലാഹു അല്ലാഹു സലാത്തല്ലിക്കൂടെ നമ്മൾ പറയല് അല്ലേ. നിങ്ങളെല്ലാവരും സലാത്തല്ലിക്കൂടെ എന്നാണ് നമ്മളോട് പറയുമ്പോ നമ്മളെന്തായാലും സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സലാത്തു സലാമും ചൊല്ലിക്കോട്ടെ എന്നപ്പ നമ്മൾ പറയല്. അല്ലാഹു സലാത്തു സലാമും ചൊല്ല നമ്മൾ പറയണം. അല്ലാഹ് ചൊല്ലു, നീ ചെയ്യാണെങ്കിൽ ചെയ്യാൻ നമ്മൾ പറയണം. നമ്മളിരുന്നിട്ടിങ്ങനെ സലാത്തു സലാമം ചൊല്ലിട്ട് കടലിലേക്ക് ഉപ്പേറ്റ് പോയാൽ മതി. കടലില് ദേശം കുടി കൂട്ടാൻ വേണ്ടി ഇവിടെ നിന്ന് ഒരു ലിറ്റർ ഉപ്പേറ്റ് പോവാ നമ്മളെ. എന്നിട്ട് കടലിൽ ആ വെള്ളത്തിന് കുറച്ചും കൂടി പുളി കൂടിപ്പോട്ടെ. എത്ര കൂടും റഹമത്തുള്ളാഹിന ഈ ലോകത്തിന് ഒട്ടാകള്. അത് ഒട്ടാക ലോകത്തിന് അനുഗ്രഹമായിട്ട് അയച്ച ആളാണ് നബി. ലോകത്തിനുള്ള അനുഗ്രഹം നബിയാണ്. എന്നിട്ട് നമ്മളിവിടെ അള്ളാഹു സല്ലി അലാ മുഹമ്മദ് പഠിച്ചവനെ നബിക്ക് കുറച്ച് കാരണം എന്തെങ്കിലും ചെയ്തെടുക്കണേ. ഈ ജാതി കേരളത്തം വർത്തമാനം പറയണം. നബിക്ക് നമ്മുടെ ഇങ്ങനെ നിലനിന്നിട്ട് കുറച്ച് എന്തെങ്കിലും കിട്ടിയിട്ട് വേണോ? വേണ്ട. അത് ഞാൻ ചെയ്യണമെന്നല്ല പറഞ്ഞില്ല. നിങ്ങൾ നബിന്റെ ഭൗതിക ജീവിതത്തിൽ ചില സഹായ സഹകരണങ്ങൾക്ക് വേണ്ടിയുള്ളു. അത് ചെയ്യണം, ചെയ്യാതിരുന്ന അബദ്ധമുണ്ട്, അബദ്ധം പറ്റിയിട്ടുണ്ട്. പല അമ്മയാക്കന്മാരെയും കൊന്നു, അത് അനുയായികളെ സംരക്ഷിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം എന്ന് പറയുമ്പോ അള്ളാഹു സല്ലി എന്ന് പറയുമ്പോത്തിരിക്കാം. അപ്പൊ നമ്മളെ കഴുതകളാക്കി, വെട്ടികളാക്കി, ധിക്കാരങ്ങളും ദൈവധിക്കാരപരമായിട്ടുള്ള പല വചനങ്ങളും നമ്മളെ പഠിപ്പിച്ചു. ഇത് നമ്മളിപ്പോ എന്താ ചോദിച്ചില്ല, ചോദിക്കാൻ പാടില്ല കേട്ടോ. കത്തിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. മൊയ്തികളോട് സംശയിക്കാൻ പാടില്ല. പഴയ കാലത്ത് മൊയ്തന്മാരുള്ളൂ, മൊലിമാരിപ്പുണ്ടായിരുന്നില്ലേ? പഴയ കാലത്ത് മൊയ്തികളോട് മൊയ്തിൽ എന്ത് പറഞ്ഞാലും സംശയം അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. ചോദിച്ചാൽ സംശയം ചോദിച്ചാൽ ഗുരുത്തക്ക് കിട്ടും, ഗുരുത്തക്ക് കിട്ടിയാൽ ഇമാൻ പോകും. അപ്പൊ ചോദിക്കാൻ പറ്റില്ല. പിന്നെ ഖുർആന്റെ അർത്ഥം വെച്ചാൽ കാഫിറാവും, അതുകൊണ്ട് അർത്ഥം വെക്കാനും പാടില്ല, പഠിക്കാനും പാടില്ല. രണ്ട് കവാടും രണ്ട് മതിലാണ്ട് കെട്ടിയോടുകൂടി പിന്നെ എന്തെങ്കിലും നിവൃത്തിയില്ല. ഖുർആന്റെ അർത്ഥത്തോട് ചോദിക്കും, പറഞ്ഞാലും പാടില്ല, പറഞ്ഞെന്നാലും വല്ല സംശയം അങ്ങോട്ട് ചോദിക്കാനും പാടില്ല. അങ്ങനെ നമ്മൾ കഴുതകളായതിന് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കഴുതകളെ ആവുള്ളൂ, പോർക്കുകളാവൂലേ, ഞാനപ്പുറം വല്ലതുകൊണ്ട് ഞാനാവൂലേ. നമ്മൾ ഇത്ര ആളൊന്നും വിചാരിക്കാം, പക്ഷെ ആവണ്ടോടത്തോട് ആയിട്ടോ ഒന്നും ബാക്കിയില്ല. സുബ്ഹാന റബ്ബിക റബ്ബിൽ അമ്മായി വളരെ കണ്ണീരൊഴുക്കിട്ട് അള്ളാഹനോട് ഉയർത്തുന്ന ആൾക്കാരെ നമുക്ക് കാണാനില്ല. ലക്ഷക്കണക്കിലല്ല, കോടിക്കണക്കിൽ എന്താ പറയണത്? സല്ലല്ലാഹു ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കളിയാക്കി. അതിന്റെ ശേഷം പിന്നെ അള്ളഹാനോട് പറയാ, സുബ്ഹാന റബ്ബിക റബ്ബിൽ അമ്മായി സിഫൂന്ന് സലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ട് അവസാനിക്കാം. എന്താ പറഞ്ഞത്? സുബ്ഹാന റബ്ബിക, നിന്റെ നാദം പരിശുദ്ധ നിലവിളിച്ചിട്ടാ പറഞ്ഞത്, കണ്ണി കൂടി വെള്ളച്ചിയാട. അപ്പൊ ഈ പറയണത് നിന്റെ നാദം പരിശുദ്ധനാണ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അള്ളഹാനോടെ കൂടെ നിലടിക്കണം, നരകത്തിലേക്കാ പോണത്, നിലടിക്കണം. അവിടെ നിലടിക്കാൻ പറ്റില്ല. അള്ളാഹിക്ക് നാഥം എന്നപ്പോ വിളിച്ചു പറഞ്ഞത് സുബ്ഹാന റബ്ബിക, നിന്റെ നാഥം പരിശുദ്ധനാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞിട്ടാ നിസ്കാരത്തിന്റെ ദ്വാ അവസാനിപ്പിക്കണത്. നിസ്കാരം കഴിഞ്ഞിട്ട് ഇടിച്ചു വരൂല, പിന്നെ അവിടെ നിന്ന് തേർക്കുള്ളൂ. എന്തിന് ഈ സുബ്ഹാന റബ്ബിക പറയാൻ വേണ്ടിയിട്ട്? അതുകൂടി പറഞ്ഞില്ലേ ദ്വാ പൂർത്തിയാവുള്ളൂ എന്ന്. ആയിക്കോട്ടെ, എന്തായി? അള്ളാഹിക്ക് ഒരു നാഥനുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അള്ളാഹിക്ക് ഒരു റബ്ബുണ്ടാക്കി. സുബ്ഹാന റബ്ബിക, നിന്റെ റബ്ബിനാ, അള്ളാഹിക്ക് ഒരു റബ്ബുണ്ട് എന്ന് പറയുന്ന അബൂജാഹിൽ പോലും ലോകത്തുണ്ടായിട്ടില്ല. അബൂജാഹിന് പറയുന്നത് അള്ളാന്റെ കീഴിൽ കുറച്ച് റബ്ബിട്ടിട്ടേ അബൂജാഹിന് പറഞ്ഞു. നമ്മളെ കൊണ്ട് അബൂഹുറയെ ജീവിപ്പിച്ചതെന്നാണ് അള്ളാന്റെ മേലെ ഒരു റബ്ബുണ്ട് എന്ന് അഞ്ചു നേരം പറയിപ്പിച്ചു. അഞ്ചു നേരം സകല സ്ഥലത്തും മൗലൂദിന്, പാട്ടിന്, പിന്നെ വിവാഹത്തിന്, ഏതെല്ലാം സ്ഥലത്ത് മരിച്ചാല് അടിയന്തരത്തിന്, സകല സ്ഥലത്തും ദ്വാർക്കാണെങ്കിൽ ദ്വാ കഴിഞ്ഞാൽ ദ്വാ പൂർത്തിയാവണമെങ്കിൽ എന്ത് വേണം? സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി എന്ന് പറഞ്ഞിട്ട് വേറെന്തെങ്കിലും ദ്വാ പൂർത്തിയാവുള്ളൂ. കഴിഞ്ഞെല്ലാം നൂരിശാ കോളേജാണ്, ജോലി കോളേജിലെ കഴിഞ്ഞെല്ലാം ഇപ്പൊ കഴിഞ്ഞതല്ല, അതിന്റെ മുമ്പത്തെ കൊല്ലം സുബ്ഹാന റബ്ബിക ദ്വാർന്നു. അപ്പൊ ചില ആൾക്കാരൊക്കെ ഞാൻ മുഖ്യരടിച്ച ഈ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു പറഞ്ഞിട്ട് പിറ്റത്തെ കൊല്ലം സുബ്ഹാന റബ്ബിക ദ്വാർന്നിട്ടില്ല എന്ന് കേട്ടു നേരം എന്നുള്ളത് എനിക്ക് അറിയില്ലട്ടാ. ഏതായാലും പല സ്ഥലത്തും സുബ്ഹാന റബ്ബിക ഇല്ലാതാവണുണ്ട്, ഇല്ലാതാവണുണ്ട്. സുബ്ഹാന റബ്ബിക പറയാൻ പറ്റൂല, കാഫിറാവണ വാക്കാണ്. സുബ്ഹാന റബ്ബിക നിന്റെ നാദം പരിശുദ്ധ എന്നാ പറയണത് അള്ളാഹനോട്, അത് പറയാൻ പാടില്ല, ഞാൻ എടുക്കാനും പാടില്ല. അപ്പൊ നമ്മള് ചിന്തിക്കാതെ അർത്ഥം മനസ്സിലാക്കാതെ പല അബദ്ധങ്ങളും നമ്മൾക്ക് പറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ നാട്ടിൽ പറ്റില്ല പറയാനുള്ളത്, ഇനി ഖുർആൻ അർത്ഥം വെക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നടക്കൂല. ഖുർആന്റെ അർത്ഥം വെക്കണം. സംശയമുള്ളത് ചോദിക്കുമ്പോ കുരുത്തക്കെട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ സമ്മതിക്കണ്ട, അങ്ങോട്ടും തൊട്ടും കുരുത്തക്കെട്ട്. സത്യം അന്വേഷിച്ചിട്ട്
സത്യാന്വേഷണത്തിന് വേണ്ടി ഖുർആനിലുള്ള സത്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ ഞാൻ സുഹൃത്തുക്കളെ അങ്ങട്ടാ പൂഴ്ത്തി വെച്ച കപടത്ര ചെയ്ത സത്യം പൂഴ്ത്തി വെച്ച കുരുത്തക്കടി അയാൾക്കാ തട്ട നമ്മക്കല്ല തട്ട നമ്മൾ സത്യം ചോദിക്കാം മൗലവിയോട് അല്ലെങ്കിൽ മുസ്ലിമിനോട് അല്ലെങ്കിൽ പണ്ഡിതനോട് ചോദിക്കാം എന്താ അതിന്റെ അർത്ഥം സുബാന അർപ്പിക്കാൻ ശരിക്കും തയ്യാറാക്കാൻ പോകണ്ട എന്താ അതിന്റെ അർത്ഥം ആ ചോദ്യം ചോദിക്കാൻ വന്നിരിക്കാം അഭിപ്രായത്തിൽ വന്നിരിക്കാം അതെ പറഞ്ഞോളി പേടിക്കണ്ട അതെ എനിക്ക് അതിന്റെ അർത്ഥം തിരണമെന്നില്ല എന്ന് ചൊല്ലുള്ളൂ എന്റെ അർത്ഥം പറഞ്ഞിരുന്നു എന്ന് ധൈര്യമായിട്ട് പറയാ കുരുത്തക്കടി അങ്ങോട്ട് വിളമ്പി വിചാരിക്കാം അതൊക്കെ തോട്ടിലെറിയാൻ പറയാം ഒരു കുരുത്തക്കടും തട്ടൂല എനിക്ക് പോലും കുരുത്തക്കെട് കൊടുക്കാനുള്ള അധികാരമില്ല എന്ന് അള്ള പറഞ്ഞാൽ പിന്നെ ഈ മൊയ്ലിയന്മാർക്കോ തങ്കന്മാർക്കോ മൗലിമാർക്കോ കുരുത്തക്കെട് കൊടുക്കാനുള്ള അധികാരമുണ്ടോ നബിക്ക് പോലും അധികാരമില്ല എന്നല്ല പറഞ്ഞത് ലൈസലക്കമിനെല്ലാം ചെയ്യും നബി കുരുത്തക്കെട്ടിന് വേറെന്നാ പറഞ്ഞത് ഏതായിരുന്നാലും അള്ള മറുപടി പറഞ്ഞപ്പോൾ ഇസ്ലാമിന് നബി ധാരണത്തിലുണ്ടാവുന്നു ആരൊക്കെ നബിക്ക് എതിരുള്ള ശത്രുക്കളെ ഹലാക്കാക്കാനും നശിപ്പിക്കാനും ലേനം ചെയ്യാനും കൂടി നബി ധാരണപ്പോ എഴുതിയിട്ടുണ്ടവര് അള്ള പറഞ്ഞ മറുപടി എന്താ പറയുക ലൈസലക്ക മിനെല്ലാം ചെയ്യും അത്തരം കാര്യങ്ങളൊന്നും നിനക്ക് അവകാശപ്പെട്ടതല്ല അതൊക്കെ എന്റെ കാര്യമാണ് നേരെ ആക്രമണക്കാക്കുന്നത് എന്റെ പണിയാണ് അത് നീ പറയണ്ട നീ പറഞ്ഞാണ് കൂടാതെ അള്ള നബിയോട് നേരിട്ട് പറഞ്ഞതാ എന്നിട്ട് അവിടെ മൊയ്തീരം തങ്ങളെ കുരുത്തക്കടയൊക്കെ നടക്കുന്നത് നടക്കൂല നമ്മൾക്ക് സത്യം പറഞ്ഞില്ലേ കുരുത്തക്കട അവർക്കാതല്ല ഇതൊക്കെ ഈ കഥക്ക് പഠിക്കണം ഇതിനെ ചെയ്യാവുള്ളൂ ഇതെല്ലാം ഈ കഥക്ക് പഠിക്കണം അപ്പൊ ഖുർആൻ പഠിക്ക അഞ്ചുള്ളത് മൂന്നാക്ക ആക്കല്ല മൂന്നേ ഉള്ളൂ ജസ്വ രണ്ട് വെട്ടിക്കളിയ ഈരണ്ടരക്കയത്ത് നമസ്കരിക്കുക പള്ളിയിൽ പോകേണ്ട വീട്ടിൽ നിസ്കരിച്ചാൽ മതി ആരും കാണിക്കേണ്ട നിക്കിടക്കിടെ കണ്ടെങ്കിൽ കണ്ടോട്ടെ അതിന് വാതിൽ അടക്കണ്ടെന്ന് മാത്രം കഴിയുന്നതും വാതിൽ അടക്കണം നല്ല കേട്ടോ ഞാൻ പറഞ്ഞുതരാം ഈ നമസ്കാരം ഏതായിരുന്നാലും ഇവിടെ നമുക്ക് ചില ചരിത്രാവശിഷ്ടങ്ങൾ കാണാനുണ്ട് നമ്മൾ കാര്യമായിട്ട് വിലയിരുത്തേണ്ടത് ഈ ഹിന്ദുക്കളുടെ കൂട്ടത്തിലുണ്ട് ദൈവഭക്തി ദൈവവിശ്വാസം ആചാരം പ്രാർത്ഥനയും നമസ്കാരം ഒക്കെ ഉള്ളവർ അവരുടെ കൂട്ടത്തിലുണ്ട് അവർക്കൊരു പൂജാമുറി ഉണ്ട് പൂജാമുറി ദൈവത്തിനാണെങ്കിൽ നല്ലതാണ് യാതൊരു സംശയമില്ല പക്ഷെ നമ്മൾ അവരെ ദൈവം അവിടെ വേറെ വിഗ്രഹങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് ആക്ഷേപിക്കാൻ ചിലപ്പോൾ വേണ്ടാവും പക്ഷെ വിഗ്രഹം ഇല്ലാന്ന് വിചാരിക്കാം വിഗ്രഹം വേണമെന്ന് അവർക്ക് എല്ലാവർക്കും അഭിപ്രായമില്ല വിഗ്രഹം ഇല്ലാത്തവർക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ക്രിസ്ത്യന്റെയോ ഹിന്ദുവിന്റെയോ വീട്ടിലുള്ള ഒരു പൂജാമുറിയിൽ വാതിലടച്ചിരുന്നിട്ട് അവൻ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദൈവത്തെ മാത്രം ലക്ഷ്യമാക്കിയിട്ട് ഒരു പ്രാർത്ഥന നടത്തിയാൽ ഒരു കിബുറു അഹന്തി ലോകമാനി ഒന്നും ഇത് വരാനില്ല അത് നല്ല പ്രാർത്ഥന നല്ല പ്രാർത്ഥന ദൈവത്തോടാണെങ്കിൽ അതുപോലെ നമ്മൾ നമ്മുടെ റൂമിൽ നിന്നിട്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് റെട്ടറക്കാത്ത സുബി ആരും കാണാതാണ് നിസ്കരിച്ചാൽ ഞാനിന്റെ കരാർ കാണാൻ എനിക്ക് ആവശ്യമില്ല കഴിഞ്ഞതും കാണാതിരിക്കണമെന്ന് ആവശ്യം കാരണം ഈ നിസ്കാരം മുസല്യന്മാരി എന്ന് പറഞ്ഞ വർഗത്തിൽ പെട്ടെന്ന് എനിക്ക് ആവശ്യമില്ല മുസല്യരുന്ന പേരൊന്ന് അധികം നിൽക്കണമെന്നാ ഞാൻ അധികം നിൽക്കില്ല അല്ല നല്ല പറഞ്ഞാൽ അധികം നിൽക്കില്ല ആകെ ആറരക്കാത്ത ആറരക്കാത്ത നിൽക്കുള്ളൂ അതിന്റെ യാത്രയിലാണെങ്കിലും ബസ്സിനും വേണ്ടിയും കാറിലൊക്കെ എന്താണോ നിൽക്കുകയും ചെയ്യും അത്ര മിക്കവാറും അങ്ങനെ പോകും സുബിയിൽ അതും വീട്ടുന്ന ദേശം അതും വീട്ടിലാണ് പിന്നെ ഇങ്ങനെ കാണുക ഇവിടെ ചേരും ഒരു നിൽക്കാനും കാണാനില്ല എന്നാൽ ഇങ്ങനെ കാണാന്ന് കാണണം വട്ടവിടെ വേണ്ടേ കാണാനുള്ള അവസരവിടെ ഉണ്ടാവണ്ടേ കാണൂല നിങ്ങൾ ആരെയും കാണൂല കാണിച്ച് നിൽക്കിരിക്കുന്നവരോട് അള്ള പറഞ്ഞു പറഞ്ഞിട്ടില്ല നെതി പോലും ആ തുടർന്നിട്ടാണ് നിൽക്കിരിക്കുന്നത് ആയിഷം പറഞ്ഞു നെതി പോലും ആളൊക്കെ പോയ ദിവസം ആയിഷാന്റെ വീട്ടിൽ നടന്നിട്ടാണ് വൈകുന്നേരം രണ്ടരക്കാത്ത അത്ര കിരിക്കുന്നത് അപ്പൊ പറഞ്ഞുണ്ടാക്കിയത് അത് അത്ര അല്ല പിന്നെന്താ സുനത്ത നോക്കുമ്പോ അത്ര ദിവസം സുന്നത്തില്ല എന്ന് ആദ്യം പരക്കെ എല്ലാവരും പഠിപ്പിച്ചു കുടിഞ്ഞില്ലേ അത്ര ദിവസം സുന്നത്തില്ല നെതി അത്രന്റെ ശേഷം വീട്ടിൽ പോയിട്ടാണ് രണ്ടരക്കാത്ത സാധനം അത്രന്റെ ശേഷം തന്നെ അത്ര സമയത്തിന് ശേഷം അപ്പൊ എന്താ നെതി അത്ര ദിവസം സുന്നത്തം കരിച്ചെന്ന് പറയാൻ വെച്ചില്ല പിന്നെ രണ്ടരക്കാത്ത അത് പിന്നെ ദുഹറിന്റെ ശേഷം രണ്ടരക്കാത്ത് ഒരു ദിവസം മറന്നതാണ് ആയിക്കോട്ടെ ഒരു ദിവസം മറന്നു അങ്ങനെ ആ ഒരു ദിവസം രണ്ടരക്കാത്ത് കഥാ വിളിച്ചു എല്ലാ ദിവസം എന്റെ വീട്ടിൽ നിന്ന് കേൾക്കുന്നുള്ള ആഴ്ച പറഞ്ഞത് അതെന്താന്ന് വെച്ചപ്പോ നേരി അങ്ങനെ തന്നെ കലാപീഠത്തിന്റെ എല്ലാ ദിവസവും കലാപീഠത്തിൽ എന്നെ പണിയുന്നുണ്ടോ നോണ പറഞ്ഞ ജന്തുക്കളവര് അങ്ങനത്തെ ജന്തുക്കളായി ബുഹാരി മുസ്ലിങ്ങളുടെ അനുയായികൾ ദിവസം ദോഹന്നില്ല എന്നിട്ട് ദോഹറിന്റെ സുന്നത്തുണ്ടാക്കാൻ അത് സുന്നത്തുണ്ടാക്കിയതും പോരാ അത് കലാപീഠ കലാപീഠത്തിൽ മാത്രമല്ല മരിക്കുന്നവരെ കലാപീഠ ഇങ്ങനെ നോണ പറഞ്ഞിട്ടാണ് അത്ര നമസ്കാരം രണ്ട് നെതി വീട്ടിൽ നിന്ന് നിസ്കരിച്ചതെന്നുള്ള സത്യം ഇവർ പൊളിച്ചത് മൂടി വെച്ചത് ഈ കൊട്ട കണക്കിൽ നോണ പറഞ്ഞിട്ടാണ് ഇതൊന്നും ഇനിയുള്ള കാലം നടക്കൂട്ടോ നമ്മൾ എഴുതിയിട്ടുണ്ട് എല്ലാം ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഇത് മുഴുവൻ ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഇത് മറുപടി എഴുതിയിട്ടുണ്ടോ കള്ള നോട്ടീസ് ആയിട്ട് നടക്കുക കള്ള പരസ്യമായിട്ട് നടക്കുക എന്നിട്ട് എല്ലാവർക്കും നിങ്ങളുടെ സൗകര്യം പോലെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒഴിവില്ല ചോദിച്ച് മനസ്സിലാവണില്ല പദപ്രയാസം വരാൻ അല്ലെ ചെമിനാറിന് വരാൻ പോലും ഒഴിവില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഇതൊക്കെ ഇതിന് ശരിക്കും നമ്മൾക്ക് അറിവ് കിട്ടേണ്ടതുണ്ട് ഖുർആന്റെ അടിസ്ഥാനത്തിൽ ശരിക്കും തെളിവ് നമ്മൾക്ക് കിട്ടേണ്ടതുണ്ട് അത് പഠിച്ച പണ്ഡിതന്മാരോട് ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കാം ബുക്കുകൾ എഴുതി വായിക്കാം അത് വിമർശിക്കാൻ കണ്ടെങ്കിൽ നോട്ട് ചെയ്യാം അത് പത്രങ്ങളിലേക്ക് കൊടുക്കുക മാധ്യമങ്ങളായിട്ട് ഇവിടെ പലതുമുണ്ട് എതിരാളികളായിട്ട് പ്രവർത്തനം നടത്തുന്ന പ്രസിദ്ധീകരണങ്ങൾ ധാരാളമുണ്ട് എന്റെ ബുക്കിൽ കാണുന്ന ഖുർആൻ വിരുദ്ധമായ വ്യാഖ്യാനങ്ങളോ ആശയങ്ങളോ ആദർശങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ പരസ്യം ചെയ്തോളൂ,
എനിക്ക് പഠിക്കാനോ?
ആരെങ്കിലും ഒരാൾ എഴുതി കിട്ടണം, എന്നെങ്കിലും എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇപ്പൊ എഴുതി കൊടുത്തോളം, ഞാൻ പഠിച്ച് എഴുതിയതാണ് തെറ്റില്ല എന്നുള്ള ഏതാണ്ട് ഒരു വിശ്വാസം എനിക്കണം. തെറ്റ് കണ്ടാൽ അപ്പോൾ തിരിച്ചു ചെയ്യും, അത് തിരിച്ചിട്ടുണ്ട്. അഞ്ച് നിസ്കാരം മൂന്ന് നേരത്ത് എന്ന് പറയുന്ന ഞാൻ തന്നെ തിരിച്ചത്. അഞ്ച് നിസ്കാരം മൂന്ന് നേരത്തല്ല, മൂന്ന് നിസ്കാരമാണ് മൂന്ന് നേരത്ത് എന്ന് തിരിച്ചത് ഞാൻ തന്നെയാണ്. മറ്റെല്ലാ കാര്യങ്ങളിലും ഞാൻ തിരിച്ചുകൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തിരുത്താൻ പറ്റിയ സത്യങ്ങൾ കിട്ടിയാൽ ഒക്കെ തിരിച്ചു, യാതൊരു സംശയമില്ല. അതിനായിട്ട് പണ്ഡിതന്മാരും വേണം തിരുത്ത്, അവരെ നമുക്ക് വിവാദത്തിനോ സെമിനാറിനൊക്കെ കിട്ടണം. നിങ്ങൾ അന്വേഷിച്ചോളൂ, ഞങ്ങൾ ഇവിടെ കാര്യമായിട്ടുള്ള വർക്ക് കമ്മിറ്റി തുടരാൻ പോവാണ്. ഓരോരുത്തരുടെയും സൗകര്യം പോലെ ഇനിയും സെമിനാറുകൾ തന്നെ വിവാദം തന്നെ സംഘടിപ്പിക്കാനുള്ള എല്ലാ ശ്രമവും, പ്രധാനമായിട്ട് നമസ്കാരത്തെ സംബന്ധിച്ച് അതുപോലെ പ്രാധാന്യമുള്ള ഒന്നാണ് അനന്തരാവകാശം. ഈ വിഷയത്തിലൊക്കെ ശരിക്കും വിവാദങ്ങൾ നടത്താൻ വേണ്ടി ഇവിടെ കോഴിക്കോടോ പാലക്കാടോ എവിടെ വെച്ചിട്ട് നടത്താൻ ഞങ്ങൾ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ, ആഹ്വാനങ്ങൾ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കണം. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രവർത്തനത്തിൽ സഹകരിക്കാൻ ആർക്കെങ്കിലും സൗകര്യങ്ങളുണ്ടെങ്കിൽ, സൗകര്യം പലർക്കുണ്ടാവും, പക്ഷേ ഇതൊക്കെ നല്ല കാര്യമാണെന്നുള്ള ബോധം ഉണ്ടെങ്കിൽ അതിനൊക്കെ സഹകരിക്കേണ്ടവർ സഹകരിച്ചു പോകണം എന്നും കൂടി അപേക്ഷിച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ പറ്റി കൂടുതലായിട്ട് പഠിക്കാൻ ബുക്കിന്റെ സൗകര്യങ്ങൾ ധാരാളമുണ്ട്. അത് ഉപയോഗപ്പെടുത്തണമെന്നും അത് മറ്റുള്ളവരോട് അവരുടെ ഇടയിൽ പോയിട്ട് സംസാരിച്ച് പ്രചരിപ്പിക്കണമെന്നും അതിനെതിരായിട്ട് എന്ത് കിട്ടിയിരുന്നാലും അത് ഞങ്ങളെ അറിയിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ബുക്കിലൂടെ എന്നോട് അറിയിച്ചാൽ മതി. മൗലവി ജഗനൂർ പിഒ എടപ്പാൾ മലപ്പുറം ജില്ല എന്ന് മാത്രം ഇരുട്ട് ബുക്കിൽ ഇന്നത്തെ അത് കഴിഞ്ഞിട്ട് കാര്യമില്ലട്ടോ. നിങ്ങളുടെ ഇന്ന ബുക്കിൽ ആദ്യത്തിന് ഇന്ന അർത്ഥം പറഞ്ഞത് തെറ്റാണെന്ന് ഇന്ന മൗലവി പറഞ്ഞു എന്നും പറഞ്ഞിട്ടുള്ള കത്തുകൾ കിട്ടിയാൽ ഉടനെയുള്ള അൽബുർഹാനിൽ തന്നെ ആ മറുപടിയും അതിന്റെ ഖണ്ഡനവും വിമർശനവും നിരൂപണവും ഒക്കെ ഉടനെയുള്ള ബുർഹാൻ മാസികയിൽ ഞാൻ എഴുതും. വിശാദം അത്തരത്തിലുള്ള ഉറപ്പുകളൊക്കെ നിങ്ങൾക്ക് നടന്നുകൊണ്ടിട്ട് ഈ വിഷയങ്ങൾ കാര്യമായിട്ട് കാര്യപരത്തിലൂടെ ഇനി പഠിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും ഇന്നത്തെ പരിപാടി പരിപാടി അവസാനിപ്പിച്ചിരിക്കണം. ഇനി നന്ദി പ്രകടനമായിട്ട് എന്തെങ്കിലും നമ്മുടെ സെക്രട്ടറിക്ക് പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് വേറെ വിശേഷം പറയല്ല. ഈ പരിപാടികൾ പ്രഭാഷണ പരിപാടികളോട് അവസാനിപ്പിച്ചിരിക്കുന്നു. എല്ലാവർക്കും
മാലോകത്തിൽ നിന്നും മോക്ഷമായി വന്നു വന്നാൽ